കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തിരക്കേറിയ പഠനത്തിന്റെ നടുവിൽ, തിരക്കേറിയ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ സമയം വേർതിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ വചനവുമായി ആയിരിപ്പാൻ, സ്വർഗീയ ശബ്ദം ശ്രവിക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് നമ്മെ കൂട്ടി വരുത്തതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പുറത്ത് ട്രാഫിക്കിന്റെ വലിയ പ്രയാസമുണ്ട്. 10-15 മിനിറ്റ് യാത്ര ചെയ്യേണ്ടതൊക്കെ 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ അത്രയും സമയം ചിലവഴിച്ചാണ് പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വരുന്ന. ദൈവത്തിന് സ്തോത്രം. വൈകിട്ട് ഞാൻ കടന്നു വരുമ്പോൾ ഇതേ ട്രാഫിക്കിന്റെ പ്രയാസമുണ്ടായി. എന്റെ മനസ്സിൽ വന്ന ചിന്ത, കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ പ്രതിഫലം വാങ്ങിക്കുവാൻ ഇതുപോലെയാണ് നമ്മൾ കാത്തു നിൽക്കാൻ പോകുന്ന. സ്തോത്രം. ഒന്നിന് പുറകെ ഒന്നായി വാഹനങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ കോടാനി കോടി വിശുദ്ധന്മാർ ഒരുമിച്ച് ഒന്നിന് പുറകെ ഒന്നായി കർത്താവിന്റെ സന്നിധിയിൽ പ്രതിഫലം വാങ്ങിക്കുവാൻ പോകുന്ന ആ പ്രത്യാശയുടെ അനുഭവം ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. അല്പ നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് മാത്രം നാം ഒരുമിച്ചൊന്ന് ആരാധിക്കുന്നത് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, നമുക്ക് നമ്മുടെ ജീവിതത്തിന് അത് വിടുതലായി തീരുവാൻ ദൈവമായ കർത്താവ് നിശ്ചയമായി ഇടയാക്കും. ദൈവത്തിന്റെ സ്തോത്രം. കൺവെൻഷൻ വേദികളിലൊക്കെ ഞാൻ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും ഇതിനു വേണ്ടി 2 മിനിറ്റ് ഞാൻ മാറ്റിവെക്കും. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം കണ്ണുകളെ ഒന്നടച്ചാട്ടം. പരിസരം ഒന്ന് മറന്നുകൊണ്ട് കഴിഞ്ഞൊരു പകൽക്കാലം ഈ തിരക്കേറിയ പട്ടണത്തിന്റെ നടുവിൽ അത്ഭുതകരമായി നമ്മെ സൂക്ഷിച്ച കർത്താവ് ഒരു പോറിൽ പോലും ഏൽക്കാതെ നമ്മുടെ വാഹനത്തിനാകട്ടെ, നമ്മുടെ ശരീരത്തിനാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കാകട്ടെ, നമ്മുടെ കൂടപ്പിറപ്പുകൾക്കാകട്ടെ യാതൊരു പ്രയാസവും നേരിടാതെ ആരോഗ്യത്തോടെ, ബലത്തോടെ, സുഖത്തോടെ, എല്ലാറ്റിലുപരിയായി പ്രത്യാശയോടുകൂടെ ഇന്ന് രാത്രിയിലും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ അവൻ കൃപ നൽകിയതോർത്തുകൊണ്ടും അവന്റെ തിരുസാന്നിധ്യം നമ്മുടെ മധ്യേ ഇന്ന് രാത്രി ഇറങ്ങി വന്നിരിക്കുകയാൽ കർത്താവെ എന്നോട് സംസാരിക്കണമേ, എന്റെ ഹൃദയത്തിന്റെ നിലയറിഞ്ഞിടപെടുമാറാകണമേ. ആ ദന്ത മന്ദിരത്തിലെ കമ്പിനാദം, ആ ഇമ്പനാദം ഇന്ന് രാത്രി എൻ മനസ്സിൽ മുഴങ്ങി കേൾക്കുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പറഞ്ഞ് എല്ലാ ദൈവമക്കളും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്, കരങ്ങളെ അടിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്, പരിസരമെല്ലാം ഒന്ന് മറന്നുകൊണ്ട് ദൈവത്തിന്റെ കൃപ ഈ രാത്രി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ദൈവമക്കളും ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവേ ഇന്ന് രാത്രിയിൽ തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്നിരിക്കാൻ സ്തോത്രം. അന്ധകാര വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി നീ അഴിച്ചുമാക്കിയതിനായി സ്തോത്രം. നിന്റെ ജനത്തെ നീ അവിടുന്ന് കൂട്ടി വരുത്തിയെങ്കിൽ ഇന്ന് രാത്രി അവിടുത്തെ കലവറയിൽ നിന്ന് കലവറ കൂടാതെ വണ്ണം നിന്റെ മക്കളോട് സംസാരിക്കുമാറാകണമേ. അരുതാത്ത ഒന്നും ഇതിനകത്ത് കടക്കുവാൻ, അകത്തുള്ള നല്ലതൊന്നും അത് നഷ്ടമാവിടെയാകാതെ ദൈവിക കാവൽ ചോദിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വലിയ ശുശ്രൂഷയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ തന്നെ രോഗസൗഖ്യമുണ്ടാകട്ടെ. ഇതിനകത്ത് മാത്രമല്ല കർത്താവ്, മൈലുകൾക്കപ്പുറം വിടുതൽ വ്യാപരിക്കട്ടെ. നിന്റെ വചനം അയച്ച് ഇന്ന് രാത്രി അതാതിടങ്ങളിൽ ക്രിയ ചെയ്യുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ കർമ്മേലിന്റെ കൊടുമുടിയിൽ ഇറങ്ങി വന്ന സ്വർഗീയ അഗ്നിയുടെ വ്യാപാരം, സീനായ് പർവ്വതത്തിൽ അങ്ങയുടെ ദാസനായ മോശ അവനുണ്ടായ തേജസ്സിന്റെ അനുഭവം, തന്റെ തൊക്ക് പ്രകാശപൂരിതമാകുമാറ് ദൈവസന്നിധിയിൽ നിറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി തിരുസല്ലായിരിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരുവാൻ തേജസ്സിൽ നിറഞ്ഞുകൊണ്ട് ദൈവിക സാന്നിധ്യത്തിന്റെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് രാത്രി ആരാധിക്കുവാൻ, വിടുതലോടെ ആരാധിക്കുവാൻ സ്വർഗ കൃപ ചെയ്യണമേ. കർത്താവേ അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് ഇന്ന് രാത്രി നോക്കുന്നു. നിന്റെ വചനം തുടർന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് മാത്രം ഞങ്ങൾക്കത്
വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തരുമാറാകണം. തിരുനാമത്തെ മാത്രം ഇന്ന് രാത്രി അവിടുന്ന് മഹത്വപ്പെടുത്തണം. കടന്നു വന്ന നിന്റെ മക്കളെ അവിടുന്ന് ആദരിക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാം. സന്നിഹിതരായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, ഗായക സംഘം, ദൈവമക്കൾ എല്ലാവർക്കും കർത്താവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ദയവായി ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാട്ട്. തായി സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യം. മതി, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. തിരുവചനയുടെ അടിസ്ഥാനത്തിൽ തിരുസഭ എന്ന വിഷയമാണ് നാം ചിന്തിച്ചു വരുന്ന. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിച്ചു കർത്താവിന്റെ സഭ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അഥവാ വെളിപ്പെടുത്തിയിരിക്കുന്ന കർത്താവിന്റെ സഭ എന്തല്ല എന്നാണ് നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു വന്നത്. മൂന്ന് കാര്യങ്ങളാണ് ആ കൂട്ടത്തിൽ നാം ചിന്തിച്ചത്. ഒന്ന്, ചർച്ച് ഈസ് നോട്ട് എ ബിൽഡിംഗ്. സഭ എന്ന് പറയുന്നത് കേവലം ഒരു കെട്ടിടമല്ല. രണ്ട്, ചർച്ച് ഈസ് നോട്ട് എ ക്ലബ്. സഭ എന്ന് പറയുന്നത് ആർക്കും യഥേഷ്ടം കയറി ഇറങ്ങി വിഹരിക്കാവുന്ന ഒരു ക്ലബല്ല. മൂന്ന്, ചർച്ച് ഈസ് നോട്ട് ആൻ ഓർഗനൈസേഷൻ. സഭ എന്ന് പറയുന്നത് കേവലം ഒരു സംഘടനയല്ല, അധികാര കസേരയ്ക്ക് വേണ്ടി വടംവലി കാണിക്കുന്ന ഒരിടമല്ല സഭ എന്ന് പറയുന്നത്. ആർക്കും എന്തും പ്രവർത്തിക്കുവാനുള്ള ഒരു വേദിയല്ല കർത്താവിന്റെ സഭ എന്ന് പറയുന്നത്. എന്നാല് കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമല്ല. ചില ആളുകൾ ഇങ്ങനെ ധരിച്ചിട്ടുണ്ട്, അതെ കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞാൽ അത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം വേറെ, സഭ വേറെ. സ്തോത്രം. ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സമ്പൂർണ്ണ സാന്നിധ്യവും അവന്റെ ആലോചനയും നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. ഈ പ്രപഞ്ചമാകമാനം ദൈവത്തിന്റെ ആലോചനയും സാന്നിധ്യവും അവന്റെ കർത്തൃത്വം നിറഞ്ഞു നിൽക്കുമ്പോൾ ദൈവരാജ്യം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് ഈ ഭൂമി ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല, ദൈവരാജ്യത്തിന്റെ ഒരു സെഗ്മെന്റ് മാത്രമാണ് കർത്താവിന്റെ സഭ. ഇത് മനസ്സിലാക്കുവാൻ, ആകാശത്തിൽ പൂർണ്ണ നിലാവ് ഉദിച്ചു നിൽക്കുന്നത് പോലെ അഥവാ വിശാലമായ ആകാശത്തിൽ ഒരു ചെറിയ ചന്ദ്രൻ അഥവാ പൂർണ്ണ നിലാവ് ഉദിച്ചു നിൽക്കുന്നത് പോലെയാണ് ദൈവരാജ്യമെന്ന മഹാ ആകാശത്തിൽ ദൈവത്തിന്റെ സഭ ഒരു സെഗ്മെന്റായി പൂർണ്ണ നിലാവ് പോലെ ഉദിച്ചു പ്രകാശിച്ചു നിൽക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് തൈരൊക്കെ അതേ കടഞ്ഞെടുത്തിട്ടുള്ള വെണ്ണ അതേ കടഞ്ഞെടുത്തിട്ടുള്ളതായ അമ്മച്ചിമാരോടും ഉപ്പച്ചന്മാരോടും ഒക്കെ ചോദിച്ചാൽ അവർ പറയും, അതേ ഒരു മൺകലം എടുത്തു വെച്ച് കട്ട തൈര് അതിനകത്തോട്ടിട്ട് ആമേൻ മത്തങ്ങോട്ടിട്ട് ചടപട 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 എന്ന് പറഞ്ഞ് അതേ ആ അതെ ആ തൈര് അതെ അതെ നല്ലവണ്ണം പൊടിച്ച് നല്ലവണ്ണം കടഞ്ഞ് കുറെ നേരം ആ തൈര് ഇങ്ങനെ കലക്കി കലക്കി വരുമ്പോൾ ഒടുവിൽ അതിന്റെ മുകളിൽ അത് പൊങ്ങി വരും. എന്തെന്ന് ചോദിച്ചാൽ വെണ്ണ. സ്തോത്രം. അതെ തൈരിനകത്ത് അതെ വേർതിരിഞ്ഞു വരുന്ന വെണ്ണ എന്നതുപോലെയാണ് ഈ ലോകത്തിനകത്ത്, സംഭവ വിഘുലമായ ലോകത്തിൽ, പ്രശ്നപൂർണമായ ലോകത്തിൽ വേർതിരിഞ്ഞു നിൽക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്, പ്രതിഭാസമാണ് കർത്താവിന്റെ സഭ എന്ന് പറയുന്ന സ്തോത്രം. കർത്താവിന്റെ സഭ എന്നത് കേവലം ദൈവരാജ്യമല്ല. ദൈവരാജ്യത്തിൽ ദുഷ്ടനും ശിഷ്ടനും ഒരുപോലെയുണ്ട്. ദൈവരാജ്യത്തിൽ അശുദ്ധനും വിശുദ്ധനും ഒരുപോലെ വസിക്കുന്നു. ദൈവരാജ്യത്തിൽ നീതിമാനും നീതികെട്ടവനും ഒരുപോലെ വസിക്കുന്നു. എന്നാൽ കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് നീതിമാനും നീതികെട്ടവരും ഒരുപോലെ വസിക്കുന്ന ഇടമല്ല, മറിച്ച് നീതിമാന്മാർ മാത്രം, വിശുദ്ധന്മാർ മാത്രം, അതെ ശിഷ്ടന്മാർ മാത്രം കൂടിയിരിക്കുന്ന മകൾ സ്ഥാപനമാണ് കർത്താവിന്റെ സഭ. ഇത് അംഗീകരിക്കുന്ന യുവമക്കൾ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. അശുദ്ധന്മാരും വിശുദ്ധന്മാരും തമ്മിൽ കൂട്ടിയിട നടത്തുന്ന ഇടമല്ല കർത്താവിന്റെ സഭ. കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് വാഗ്ദത്ത സന്തതിയിൽ ഉൾപ്പെട്ട വിശുദ്ധന്മാർ ഉൾപ്പെട്ട ലോകത്തിൽ നിന്നും അതെ പാപത്തിൽ ലോകത്തിൽ നിന്ന് വേർതിരിയപ്പെട്ട കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട വിശ്വസ്തന്മാർ ഒരുമിച്ച് കൂടുന്ന ആ കൂട്ടായ്മയ്ക്കാണ് കർത്താവിന്റെ സഭ എന്ന് പറയുന്ന ദൈവത്തിന് സ്തോത്രം. സഭ വേറെ, ദൈവരാജ്യം വേറെ. അടുത്തത്, ചില ആളുകൾ ചിന്തിച്ചു പോകുന്നു സഭ എന്ന് പറയുന്നത് പഴയ നിയമ ഇസ്രായേലിയ സഭയുടെ പിന്തുടർച്ചയാണ്. പുതിയ നിയമ സഭ എന്ന് പറയുന്നത് പഴയ നിയമ ഇസ്രായേലിയ സഭയുടെ പിന്തുടർച്ചയാണ്. അതുകൊണ്ട് പഴയ നിയമ ഇസ്രായേലിയ സഭയിൽ അവിടെ ഉത്സവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നും നമുക്ക് ഉത്സവങ്ങളാകാം. പഴയ നിയമ ഇസ്രായേലിയ സഭയിൽ പൗരോഹിത്യ ആരാധന ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നും പൗരോഹിത്യ ആരാധനയാകാം. പഴയ നിയമ ഇസ്രായേലിയ സഭയിൽ നേർച്ച കാഴ്ചകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ നിയമ സഭയിൽ നേർച്ച കാഴ്ചകൾ ആകാമെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. എന്നാൽ തിരുവചനം വിളിച്ചു പറയുന്നു പഴയ നിയമ ഇസ്രായേലിയ സഭയുടെ പിന്തുടർച്ചയല്ല പുതിയ നിയമസഭ എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടനുഭവങ്ങളാണ്. സമയ ചുരുക്കത്താൽ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുകയാണ്. ഏഴ് കാരണങ്ങളാൽ പഴയ നിയമ ഇസ്രായേലിയ സഭയുടെ പിന്തുടർച്ചയല്ലേ അല്ല പുതിയ നിയമസഭ എന്ന് പറയുന്നത്. ഒന്ന്, പഴയ നിയമ ഇസ്രായേലിയ സഭയിൽ ഒരുവൻ അംഗമായി തീരണമെങ്കിൽ സ്വാഭാവിക ജനനം മാത്രം മതിയായിരുന്നു. കേവലം ഒരു യഹൂദനായി പിറന്നാൽ മതിയായിരുന്നു. ഒരു യഹൂദ കുടുംബത്തിൽ യഹൂദ മാതാപിതാക്കളാൽ ഒരു യഹൂദ സന്തതിയായി പിറക്കുവാൻ ഇടയായാൽ ആ വ്യക്തി ഇസ്രായേലിയ സഭയിൽ ഓട്ടോമാറ്റിക്കായി അംഗമായി കഴിഞ്ഞു. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ സ്വാഭാവിക ജനനം കൊണ്ട് ഒരു വ്യക്തിയും ആ സഭയുടെ അംഗമായി തീരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ മൂന്നും മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഇതാ, നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അതും ന്യായശാസ്ത്രിയായ ഒരു വ്യക്തി, പരീശ കുലത്തിൽപ്പെട്ടവൻ, സമൂഹം അറിയപ്പെട്ടവൻ, ലോകമാകമാനം സത്ത പിടിച്ചു പറ്റിയതായ ന്യായശാസ്ത്രിയായ ഒരു മനുഷ്യൻ, അന്നത്തെ റബിമാരുടെ സ്കൂളിന്റെ അത് പ്രിൻസിപ്പളായും ഒരു വലിയ പ്രൊഫസറായും പണ്ഡിതനായും ഒത്തിരി കാര്യങ്ങൾ അറിയാമെന്ന് നടിക്കുന്ന ഈ വ്യക്തി ഒരു രാത്രി സമയം യേശുവിന്റെ അടുക്കൽ വന്ന് അറിയേണ്ടതും അത് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അറിയേണ്ടതിനായി കടന്നു വരുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യൻ, ഒരു മഹാപണ്ഡിതൻ രാത്രി സമയം യേശുവിന്റെ അടുക്കൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ അറിയേണ്ടതിന് വേണ്ടി കടന്നു വരുന്നത് നമുക്ക് കാണുവാനായി കഴിയും. സ്തോത്രം. ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്, അറിവെന്ന് പറഞ്ഞാൽ കേവലം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കുന്ന ബിരുദമോ ബിരുദാനന്തര ബിരുദങ്ങളോ മാത്രമല്ല. അത് അറിവല്ലെന്നല്ല ഞാൻ പറയുന്നത്, അതല്ല യഥാർത്ഥത്തിലുള്ള അറിവെന്ന് പറയുന്നു. യഥാർത്ഥത്തിലുള്ള അറിവെന്നൊന്ന് ചോദിച്ചാൽ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുവാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് യഥാർത്ഥ അറിവുണ്ടാകുന്ന. സ്തോത്രം. ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയുവാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായ അറിവുണ്ടാകുന്നത്. ഒരു യൂണിവേഴ്സിറ്റി ബിരുദവും വേണ്ടതയ്യ വൈദലേ, നിന്നെ നോക്കി സ്വർഗം വിളിച്ചു പറയുന്നു നീ അത്രേ ബുദ്ധിമാനെന്ന്. 14 സങ്കീർത്തനം 2 വാക്യം നാം പരിശോധിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ. ആരാണ് ബുദ്ധിമാൻ, ആരാണ് മഹാജ്ഞാനി? ഞാൻ പറയട്ടെ, കേവല ഉന്നത ബിരുദം എടുത്തവനല്ല മഹാജ്ഞാനി എന്ന് പറയുന്നത്, മറിച്ച് തിരുവചന ഭാഷയിൽ ഈ രാത്രി വിളിച്ചു പറയുന്നു ദൈവത്തെ അറിയുവാൻ നിർമ്മല ഹൃദയത്തോട്, പരമാർത്ഥ ഹൃദയത്തോട് ദൈവത്തെ അറിയുവാൻ മനസ്സ് വെച്ച ദൈവത്തിന്റെ വൈതലേ, നിന്നെ നോക്കിയാണ് സ്വർഗം വിളിച്ചു പറയുന്നത് നീ എത്ര ബുദ്ധിമാൻ, നീ എത്ര മഹാജ്ഞാനി. ഒരുപക്ഷെ 4 ക്ലാസ് പഠിത്തമേ കാണൂ, ഇംഗ്ലീഷ് കൂട്ടിച്ചേർത്ത് വായിക്കാൻ അറിവില്ലായിരിക്കും, മറ്റു ഭാഷകൾ ഒന്നും വശമില്ലായിരിക്കും, ഒന്നും വേണ്ട. നിന്നെ നോക്കി സ്വർഗം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, യു ആർ ദ വൈസ് മാൻ, നീയാണ് ബുദ്ധിമാൻ, നീയാണ് അറിവുള്ളവൻ. എന്താ കാര്യം? നീ ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സ് വെച്ചത് കൊണ്ടാണ്. ഇതാ ഈ ന്യായശാസ്ത്രി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നിരിക്കുക, ഒത്തിരി കാര്യങ്ങൾ അറിയാമെന്ന് ഇവൻ അതിനടിച്ചുകൊണ്ട് അപ്പോൾ തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് അത് ഒരു പിടിയുമില്ലാതെ ഈ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുക. എന്നോടുകൂടെ ഉപരിപഠനം നടത്തിയിട്ടുള്ളതായ എല്ലാവരുമില്ല, ചില പുള്ളികൾ ഡോക്ടർ റിസർച്ചിന് വേണ്ടിയും മറ്റും എന്നോടുകൂടെ അതേ സമയം ചിലവഴിച്ച പുള്ളികൾ, അവർ വിചാരിക്കുന്നത് അവരാ വേദശാസ്ത്ര പണ്ഡിതന്മാരെന്ന്. അപ്പോൾ തന്നെ വേദപുസ്തകത്തിലെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അവർക്കൊട്ടുമേ വിശ്വാസമില്ല എന്നോട്. അതെ, ചില പുള്ളികൾ വാദിക്കാൻ വന്നിട്ടുണ്ട്, എല്ലാവരും ഇല്ല, ചിലർ വാദിക്കാൻ വന്നിട്ടുണ്ട്. പറയീസേ, നിങ്ങളെ പോലുള്ള പുള്ളികളല്ലേ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നത്? എവിടെയോ സ്വർഗം ഇങ്ങനെ മുകളിലോട്ട് വിരൽ ചൂണ്ടിയാൽ അവിടെയാണോ സ്വർഗം ഇരിക്കുന്നത്? ഭൂമി ഒരു ഗോളമാണെങ്കിൽ മറ്റൊരു ഗോളത്തിൽ ചെന്ന് നിന്ന് ഇങ്ങനെ മേപ്പോട്ട് കാണിച്ചാൽ അവിടെയാണോ സ്വർഗം? അതെ, നരകമെന്ന് പറയുന്ന കീഴോട്ട് വിരൽ ചൂണ്ടുന്ന ഇടത്താണോ നരകമെന്ന് ഇവർ എന്നോട് വാദിച്ചിട്ടുണ്ട്. അടുത്തത് ഇവർ പറയുന്നത്, യേശു കർത്താവിനെ മടങ്ങി വരികയില്ല. എടോ, നിങ്ങളെ പോലുള്ള മരമണ്ടന്മാരാണ് യേശു കർത്താവ് മടങ്ങി വരുമെന്ന് പ്രസംഗിച്ചു നടക്കുന്നത്. ഒന്ന് നിനക്കറിയാമോ, ഒരിക്കൽ യേശു ഇവിടെ വന്നു, അന്ന് വാങ്ങിച്ചു കെട്ടേണ്ടത് മുഴുവൻ പുള്ളി വാങ്ങിച്ചു കെട്ടി ഇവിടുന്ന് പോയത് കൊണ്ട് ഇനി അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് യേശു വരികയില്ലെന്ന ഈ മരമണ്ടന്മാർ പറയുന്ന സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ളവരെ നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനി ബിരുദമല്ല, ബിരുദാനന്തര ബിരുദമല്ല, ഡോക്ടറേറ്റ് അല്ല, പോസ്റ്റ് ഡോക്ടറേറ്റ് എടുത്താലും നിങ്ങൾക്ക് അറിവ് സംഭവം ഉണ്ടായിട്ടില്ല, ഇതുവരെയും അറിവുണ്ടായിട്ടില്ല. അറിവ് എവിടെയാ ഉണ്ടാകും ചോദിച്ചാൽ, അറിയേണ്ട യാഥാർത്ഥ്യങ്ങളെ അതിന്റെ നിലയിൽ അറിയുവാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ പൈതല്. അറിവുണ്ടാകും ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിതത്തിൽ യേശു രക്ഷകൻ എന്നറിയുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എത്ര മഹാജ്ഞാനി. നിന്റെ ജീവിതത്തിൽ അത് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ നോക്കിയാണ് സ്വർഗം വിളിച്ചു പറയുന്നത്, യു ആർ ദ ഇന്റലിജന്റ്, യു ആർ ദ വൈസ് മാൻ, നീയാണ് മഹാജ്ഞാനി. സ്തോത്രം. ഇതാ ഈ ന്യായശാസ്ത്രി യേശുവിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ ചോദിച്ചു കാണും. ചോദ്യമൊന്നും അവിടെ എഴുതിയിട്ടില്ല, എങ്കിലും കർത്താവിന്റെ ഉത്തരം കേട്ടാൽ ഇങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നതായി നമുക്ക് ഊഹിക്കാം. എന്താ ചോദ്യം? കർത്താവേ, ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതിന് അവരെന്നാ ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ഈ മനുഷ്യന് ഇതുവരെ അറിഞ്ഞുകൂടാ ദൈവരാജ്യത്തിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന്. സ്തോത്രം. ഇത് പറയുമ്പോൾ ഒരു സംഭവം, അതേ കഥ ഞാൻ ഓർത്തു പോകുകയാണ്. ഒരിക്കൽ സ്ഥലം നാട്ടു നിമിത്തം ഒരു ഇടവുകാരിയും അതേ ഒരു പ്രത്യേക ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നു. അവിടെ വന്ന് നിന്ന് അദ്ദേഹം കുറച്ച് മുൻപോട്ട് നടന്നു നീങ്ങുമ്പോൾ കുറെ പിള്ളേരവിടെ കളിച്ചുകൊണ്ടിരുന്നു. ആ പിള്ളേരുടെ അടുക്കൽ വന്ന് ഇപ്രകാരം ആ ദൈവ ബഹുമാനപ്പെട്ട ദൈവദാസൻ ചോദിച്ചു, കുഞ്ഞുങ്ങളെ ഇവിടെ അവിടെ അടുത്ത് എവിടെയാ ഇങ്ങനെ ഒരു പള്ളി ഉള്ളത്, ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പൊ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങള് ആ കളിയിൽ നിന്നുകൊണ്ട് ഈ ബഹുമാന്യനായ ദൈവദാസനോട് പറഞ്ഞു, ദാണ്ടേ ഈ വളവ് അങ്ങോട്ട് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നിടത്താണ് പള്ളിയുള്ളതെന്ന് പറഞ്ഞു. ഈ കുട്ടികൾ ഇങ്ങനെ കളിക്കുകയും സമയം പാഴാക്കുകയും ചെയ്യുന്ന കണ്ടിട്ട് ഈ ദൈവദാസന് അല്പം മനോഭാരം, ആത്മഭാരം ഉണ്ടായി. ഇവരോടൊരു വാക്ക് സുവിശേഷം പറഞ്ഞാൽ എന്താന്ന്, പുള്ളിക്കൊരു ആത്മഭാരം. പുള്ളി അവിടെ നിന്നുകൊണ്ട് ഈ പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്കറിയാമോ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന്? അത് ഞാൻ രണ്ടു വാക്ക് പറഞ്ഞു എന്നിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന്. അപ്പൊ കുസൃതി പിടിച്ച പിള്ളേരല്ലേ ഇന്നത്തെ പിള്ളേരുടെ കാര്യമൊന്നും ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. ഗ്ലോബലൈസേഷന്റെ മൂത്ത സന്തതികൾ എന്നാ ഞാൻ ഇന്നത്തെ കുഞ്ഞുങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തിനും തർക്കുത്തരം പറയാൻ മിടുമിടുക്കരായിരിക്കുന്ന കുഞ്ഞുങ്ങള്. ഒരിക്കല് ചെങ്ങന്നൂർ ഒരു സ്കൂളില് ഡിഒ ഇൻസ്പെക്ഷന് വേണ്ടി വന്നു. ഒരു ക്ലാസ്സിൽ വന്ന് കുട്ടികളെ ആകമാനം പല ചോദ്യങ്ങൾ ചോദിച്ചു, കുട്ടികളൊക്കെ അതിന് മറുപടി പറയുക. ആ സമയത്ത് അതെ ഈ ഡിഒയ്ക്ക് ഒരു മനഃപ്രയാസം, പുള്ളി നന്നായി സ്കൂള് അതെ ഇൻസ്പെക്ട് ചെയ്തെന്ന് കാണിക്കാനും എന്തെങ്കിലും ഒരു റിമാർക്ക് പുള്ളിയുടെ ഡയറിയിൽ എഴുതി കുറിച്ച് പോയെങ്കിലേ നന്നായി കാര്യം ചെയ്തു എന്ന് മേലുദ്യോഗസ്ഥന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ ആ ക്ലാസ്സിലെ ഇടിയോ അതെ ഒരു കുറുക്ക് ചോദ്യം, അഥവാ ഒരു കുരുട്ട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ മറുപടി പറയണം, അതെ പത്തനംതിട്ട മുതൽ കോഴഞ്ചേരി വരെ 13 കിലോമീറ്ററും പത്തനംതിട്ട മുതൽ കോട്ടയം വരെ 30 കിലോമീറ്ററുമാണെങ്കിൽ എന്റെ വയസ്സ് എത്ര? ഡിയോ ചോദിക്കുക എന്റെ വയസ്സ് എത്ര. പുള്ളിക്ക് വേറെ ചോദ്യമൊന്നും കിട്ടിയില്ല, ഇരുന്ന കുട്ടികളോട് ചോദിക്കുക, പത്തനംതിട്ട മുതൽ കോഴഞ്ചേരി വരെ, ആ സ്ഥലം അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും, 13 കിലോമീറ്ററും പത്തനംതിട്ട മുതൽ കോട്ടയം വരെ 30 കിലോമീറ്ററും അങ്ങനെയെങ്കിൽ എന്റെ വയസ്സ് എത്ര എന്നാ ഡിഒ ചോദിക്കുന്നത്. പിള്ളേരിങ്ങനെ വല്ലാതെ മുഴിമുട്ടി. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറുക്കൻ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ സാറിന്റെ വയസ്സ് 54 ആണെന്ന് പറഞ്ഞു. അയ്യോ, പുള്ളി അമ്പരന്ന് പോയി. ഏകദേശം 54 വയസ്സുള്ള മനുഷ്യന് പുള്ളി അമ്പരന്ന് പോയി. പുള്ളി ചോദിച്ചു, ഞാൻ തന്ന ചോദ്യം വെച്ചുകൊണ്ട് നീ എങ്ങനെ എന്റെ വയസ്സ് നിശ്ചയിച്ചതെന്ന്? ഉടനെ ആ കുട്ടി പറഞ്ഞ മറുപടി ഇതാ, സാറേ എനിക്കൊരു സഹോദരനുണ്ട്, അവൻ പകുതി വട്ടന എന്ന് പറഞ്ഞ സുബോധമില്ലാത്തവനാ, അവൻ ഇപ്പോ വയസ്സ് 27. ആ 27 വയസ്സ് വെച്ചാ സാറിന്റെ വയസ്സ് ഞാൻ മതിച്ചത്, സാറിന് ഇപ്പൊ 54 വയസ്സ് നടപ്പാ പോലും എന്ന് പറഞ്ഞാൽ മുഴുവട്ടനാ സാറെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മറുപടി ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. ഈ കൊച്ചുങ്ങൾ പറഞ്ഞ മറുപടി കേൾക്കണമോ? ആഹാ, ദൈവദാസനെ ഈ അടുത്തുള്ള പള്ളിയിലേക്ക് പോലുള്ള വഴിയറിയാത്ത നിങ്ങളാണോ സ്വർഗത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഓ ജോലി നോക്കാൻ പറഞ്ഞു സ്വർഗം, ഞാൻ മടങ്ങി വരട്ടെ. പലർക്കും ഇന്ന് അറിഞ്ഞുകൂടാ, ദൈവരാജ്യത്തിലേക്ക് എങ്ങനെയാ കടക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കും, നീണ്ട പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും, എങ്കിലും ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് ഒരുവൻ കടക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത അനേക ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ഇവനോട് പറയുന്ന വാചകം കേൾക്കൂ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ആരും ദൈവരാജ്യം കാണുകയില്ല. ഇവൻ അത്ഭുതപ്പെട്ടു പോയി. കർത്താവേ എന്തുവാ പുതുതായി ജനിക്കുന്നത്? മരിച്ചു മൺമറഞ്ഞ് മണ്ണിൽ അമർന്നു പോയ എല്ലും വല്ലും ദ്രവിച്ചു മാറിയിരിക്കുന്ന എന്റെ പെറ്റതള്ളയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അതിൽ കൂടെ ഒരു ജനനമോ അതിനി നടക്കുമോ? ഉടനെ കർത്താവ് പറഞ്ഞു, നീ വലിയ അതെ സാഹസമൊന്നും കാണിക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കയില്ല. ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ഈ ന്യായശാസ്ത്രിയോട് കർത്താവ് പറയുക, നീ വീണ്ടും ജനിക്കണം, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. സ്തോത്രം. പ്രകൃതി ശാസ്ത്രം ഒത്തിരി അറിയാവുന്ന ന്യായശാസ്ത്രീയ എന്താ പ്രകൃതി ശാസ്ത്രം പഠിപ്പിക്കുന്നത്? നാലുവിധ ജനനമാകക്കൂടിയുള്ളത്. ഒന്നാമത്തെ ജനനം എന്ന് പറയുന്നത് അണ്ഡജം എന്ന് പറയും. അണ്ഡജം മുട്ട വിരിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരുന്ന അനുഭവം, അതാണ് പക്ഷികളും അങ്ങനെയുള്ള സൈസുകളും അണ്ഡജത്തിൽ പെടുന്നതാണ്. രണ്ടാമത്തെ ജനനമാണ് സ്വേദജം എന്ന് പറയും, വിയർപ്പിൽ നിന്നുള്ളവായി വരുന്നത്. മുട്ടയും പേനും ഒക്കെ സ്വേദജത്തിൽ പെട്ടതാണ്. വീട്ടിലെ കൊച്ച് രണ്ട് ദിവസം കുളിക്കാതിരിക്കാന്ന് വിചാരിക്കുക, പോകട്ടെ. ഇവിടെ ഇപ്പൊ എ സി ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കണമെന്ന് തോന്നുകയില്ല. രണ്ടു മൂന്ന് ദിവസം കുളിക്കാൻ നടക്കുമ്പം വീട്ടിലെ പെങ്കൊച്ച് ആ മുടിക്കാത്തോട് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ വല്ലാതെ ഒന്ന് ചൊറിഞ്ഞ് കൈ ഇങ്ങോട്ട് വലിച്ചെടുത്ത് ഇങ്ങനെ മമ്മിയെ കാണിച്ചിട്ട് പറയും, മമ്മി നോക്കിക്കോ ദാണ്ടെ എന്റെ കയ്യെ കൂടെ പേനെഴയുന്നെന്ന്. ഈ പേൻ എങ്ങനെയാ വന്നെന്ന് അറിയാമോ? കുളിക്കാതെ എന്ന് കിടന്ന കൊച്ചിന്റെ തലയില് വേർപ്പടിഞ്ഞിട്ട് ആ വേർപ്പിൽ നുളവായി വന്നതാ ഈ പേൻ എന്ന് പറയുന്നത് ഒരു വശം. മറുവശം കൂടെ പറഞ്ഞു പോയില്ലെങ്കിൽ അത് സങ്കടമല്ലേ? കൂടെ കിടക്കുന്ന ശരിയല്ലെങ്കിൽ അങ്ങനെയും പിള്ളേടതല്ലേ പേങ്കറ്? അത് വേറെ വിഷയം. മടങ്ങി വരട്ടെ, അത് സ്വേദജമാ. സ്തോത്രം. മൂന്നാമത്തെ ജന്മമാണ് ഭൂമിജം എന്ന് പറയും. ഭൂമിയിൽ നിന്ന് ഉളവായി വരുന്നത് സസ്യങ്ങളൊക്കെ ഭൂമിജത്തിൽ പെട്ടതാണ്. നാല് മാതൃജം എന്ന് പറയും, അമ്മയിൽ കൂടെ ഉളവായി വരുന്നത്. മൃഗങ്ങളും മനുഷ്യരും ഒക്കെ മാതൃജത്തിൽ പെട്ടതാണ്. ഈ ന്യായശാസ്ത്രയ്ക്ക് അണ്ഡജവും അസ്വേദജവും ഭൂമിജവും മാതൃജം ഒക്കെ അറിയാം. പക്ഷേ ഈ ഉയരത്തിൽ നിന്നുള്ള ജനനത്തെ കുറിച്ച് പുള്ളിക്ക് വലിയ വശമില്ല. പുള്ളിക്ക് ആ കൂടി അറിയാവുന്ന ഉദരത്തിൽ കൂടെ ജനനം. കർത്താവ് പറഞ്ഞു, അല്ലയോ ന്യായശാസ്ത്രി, ഉദരത്തിൽ കൂടെയുള്ള ജനനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഉയരത്തിൽ നിന്നുള്ള ജനനത്തെ കുറിച്ചാണ് ഞാനിത് നിന്നോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യാല് പഴയ നിയമ ഇസ്രായേലിയ സഭ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായി നിൽക്കുമ്പോൾ പുതിയ ഇസ്രായേലിയ സഭ അത് കൃപയുടെ പ്രമാണത്തിൽ അധിഷ്ഠിതമായിരിക്കുകയാണ്. അഞ്ച് പഴയ നിയമ ഇസ്രായേലിയ സഭയിൽ അതെ, നിങ്ങൾ ചെയ്യൂ ചെയ്യൂ ചെയ്യൂ, യാഗവസ്തു അർപ്പിക്കൂ, നീതീകരണം പ്രാപിക്കൂ, ചെയ്യൂ ചെയ്യൂ എന്ന് ആവശ്യപ്പെടുമ്പോൾ പുതിയ നിയമ സഭയിൽ ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരമായി പ്രായച്ചിത്ത ബലിയായി തന്നെ തന്നെ അവൻ ചെയ്ത് അവൻ നിവർത്തിച്ചിരിക്കുമ്പോൾ ഈ രാത്രിയിൽ നാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി, യേശു ക്രിസ്തു നാം ചെയ്യേണ്ടത് അവൻ ചെയ്തു, അവനത് നിവർത്തിച്ച് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പുതിയ സഭയ കർമ്മ മാർഗത്താലുള്ള നീതീകരണം പ്രാപിക്കുന്നത്, പ്രത്യുത വിശ്വാസത്താലത്ര നീതീകരണം പ്രാപിക്കുന്നത്. അത് ആറ് പഴയ ഇസ്രായേലിയ സഭയില് ആരാധനയ്ക്കായി നിശ്ചയിക്കപ്പെട്ട സ്ഥലമുണ്ട്, ആരാധനയ്ക്കായി നിശ്ചയിക്കപ്പെട്ട ആളുകളുണ്ട്, ആരാധനയ്ക്കായി നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്, ആരാധനയ്ക്കായി നിശ്ചയിക്കപ്പെട്ട യാഗവസ്തുണ്ട്, ആരാധനയ്ക്കായി നിശ്ചയിക്കപ്പെട്ട പുരോഹിതനുണ്ട്. ഇതെല്ലാം പഴയ നിയമ ഇസ്രായേലിയ സഭയുടെ ആരാധനയുടെ വ്യവസ്ഥയായിരുന്നുവെങ്കിൽ പുതിയ ഇസ്രായേലിയ സഭയ്ക്ക് നിശ്ചയിക്കപ്പെട്ട സമയമില്ല, നിശ്ചയിക്കപ്പെട്ട സ്ഥലമില്ല, നിശ്ചയിക്കപ്പെട്ട പുരോഹിതനില്ല, നിശ്ചയിക്കപ്പെട്ട യാഗവസ്തുവില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, അനുഭവമുള്ള ദൈവമക്കൾ ഏതൊരു സ്ഥാനത്ത് ഒരുമിച്ച് കൂടുന്നു, അത് വൃക്ഷത്തണലായിക്കൊള്ളട്ടെ, സ്കൂൾ വരാന്തയായിക്കൊള്ളട്ടെ, ഇതുപോലുള്ള സഭകള
ഇതുപോലുള്ള ഹോൾ ആയിക്കൊള്ളട്ടെ. എവിടെ ദൈവമക്കൾ അവന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുവോ ആ സ്ഥാനത്ത് ഇറങ്ങി വരുന്ന സ്വർഗീയ സ്ഥാപനമാണ് പുതിയ നിയമസഭ, കർത്താവിന്റെ സഭ. ഇത് അംഗീകരിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ.
സ്തോത്രം. ഏഴ്, പഴയ നിയമ ഇസ്രായേലിയ സഭയുടെ പ്രത്യാശ ഈ ഭൂമിയിലെ ഒരുപിടി മണ്ണ. അതിനുവേണ്ടി ഇന്നും അവർ അടിപിടി കൂട്ടുന്നത് പലസ്തീൻ. അവിടെ പൂർവ്വപിതാവായ അബ്രഹാമിന് ദൈവം വാക്തത്വം ചെയ്തതാ, ദൈവം വിളിച്ചു കൊടുത്തതാ. ഇന്നത് മിടുക്കന്മാരുടെ കയ്യിലായി പോയി. ആ പലസ്തീൻ വീണ്ടും കിട്ടുന്നത് വരെ രാ പകല് യഹൂദന്മാർ അതിനുവേണ്ടി അടിപിടി കൂട്ടുമ്പോൾ കൃപ പ്രാപിച്ച ദൈവത്തിന്റെ വൈതലേ. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഒരുപിടി മണ്ണല്ല, നമ്മുടെ പ്രത്യാശ ആ വിണ്ണിനെ കുറിച്ചുള്ളതാണ്. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ആ പ്രത്യാശയുണ്ട്. കാക്കളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോടെ ആയിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ നാം ഒരുമിച്ച് നമ്മുടെ പ്രിയനെ എതിരേൽക്കുവാൻ മേഘങ്ങളിലേക്ക് കയറിപ്പോകും. അങ്ങനെ നാം ഒരുമിച്ച് അവനോട് കൂടെയായിരിക്കും. ഇവിടുത്തെ ഒരുപിടി മണ്ണിന് വേണ്ടി അടിപിടി കൂടുന്നവരല്ല നമ്മൾ. എന്നാൽ അടിപിടി കൂടുന്നവരെ കാണുമ്പോ സങ്കടമുണ്ട്. അടിപിടി കൂടുന്നവരല്ല, മറിച്ച് ഉയരത്തിലെ വിണ്ണിനെ കുറിച്ച് എത്ര ദൈവമക്കൾക്ക് ഈ രാത്രി പ്രത്യാശയുണ്ട്. എന്റെ കർത്താവിന്റെ കാഹളം ധ്വനിച്ചാൽ ഞാൻ അവനോട് കൂടെയായിരിക്കുമെന്ന് എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. പ്രത്യാശയുള്ള ദൈവമായതല്ലേ. രോഗമുണ്ട്, കഷ്ടമുണ്ട്, നിരാശയുണ്ട്, നടക്കുവാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് നിന്റെ ശരത്തിൽ പെട്ടിരിക്കുന്നെങ്കിലും നിന്റെ ഉള്ളിൽ നിറഞ്ഞ് കവിയട്ടെ. എന്ത് താമസമിനായി മണ്ണിനോട് ഞാൻ യാത്ര പറയും, ഈ മൺകൂടാരത്തോട് ഞാൻ യാത്ര പറയും. എന്റെ വിണ്ണിൽ എന്റെ പ്രിയന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ആ വിണ്ണിലേക്ക് ഞാൻ പറന്നുയരുമെന്ന് എത്ര പ്രത്യാശ. എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ പുതിയ നിയമസഭ എന്ന് പറയുന്നത് പഴയ നിയമ ഇസ്രായേലിയ സഭയുടെ പിന്തുടർച്ചയല്ല. അതുകൊണ്ട് അവിടെയുള്ള ഉത്സവങ്ങൾ നമുക്ക് ഇവിടെയില്ല. നമ്മുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്ന ആരാധനയാ സ്വാതന്ത്ര്യം. അതിൽ വലിയൊരു ഉത്സവം ഇല്ല ദൈവമക്കളെ. കുറെ സമയം അതിനുവേണ്ടി ചിലവഴിച്ചിട്ട് അർത്ഥമില്ല. ദൈവസന്നിധിയിൽ അങ്ങനെയുള്ള പാരമ്പര്യത്തിന്റെ ആ പഴഞ്ചൻ അനുഭവങ്ങളെ മാറ്റി വെച്ചിട്ട് ദൈവകൃപയുടെ പുത്തൻ വസ്ത്രം ധരിച്ചുകൊണ്ട് കാഴ്ചപ്പാട് പ്രാപിച്ച് ദൈവസഭയ്ക്കകത്ത് ഈ രാത്രി ജീവിതങ്ങൾ കടന്നു വരട്ടെ. മാമൂലുകളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അത് പുറകിലെറിഞ്ഞുകൊണ്ട് സത്യ സുവിശേഷം വെളിച്ചം ലഭിച്ച ദൈവത്തിന്റെ വൈതല് ഈ രാത്രി കർത്താവിന്റെ സഭയിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആഹ്വാനം തരികയാണ്. ദൈവസഭയിലെ കടന്നു വരണമെങ്കിൽ ചിലത് വിട്ടേ പറ്റൂ. അത് അടുത്ത എന്റെ വിഷയം. സ്തോത്രം. എന്താ കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞാൽ? നല്ല ഒരു നിർവചനം ഞാൻ തരാൻ പോകുക. കർത്താവിന്റെ സഭ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിലായി ദൈവത്തിന്റെ വിളി കേട്ട് ലോകത്തെയും പാപത്തെയും വിട്ട് യേശു ക്രിസ്തുവിന്റെ കത്താൽ കഴുകൽ പ്രാപിച്ച വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ് കർത്താവിന്റെ സഭ എന്ന് പറയുന്ന. സ്തോത്രം. വിശേഷിപ്പിക്കട്ടെ. ഒന്ന്, ദൈവത്തിന്റെ വിളി കേട്ടവർ. കർത്താവിന്റെ സഭയിൽ അംഗമാകണമെങ്കിൽ ദൈവത്തിന്റെ വിളി കേട്ടിരിക്കണം. ഇന്നും അത് സംബന്ധിച്ച് പലർക്കും പ്രശ്നമുണ്ട്. ചിലർക്ക് പറയുന്നു അവരെ ദൈവം വിളിക്കുന്നു, പക്ഷെ എന്നെ ദൈവം വിളിക്കുന്നില്ലല്ലോ എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ചിലർ പറയുന്നു എന്നെ മോനെ എന്നൊക്കെ വിളിച്ചാ ദൈവം വിളിക്കുന്ന പോലും. പേരൊക്കെ പറയും, മോളെ എന്നൊക്കെ വിളിക്കുമെന്നാ പറയുന്നത്. എന്നാ എന്നെ അങ്ങനെ ഒന്നും വിളിക്കുന്നില്ലല്ലോ എന്ന് ചില കുഞ്ഞന്മാരും കുഞ്ഞവറാച്ചന്മാരും ഒക്കെ പരാതി പറയാറുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെയും വിളിച്ചിട്ടുണ്ട്, പക്ഷെ തിരിച്ചറിയാത്തതിന്റെ പ്രശ്നമാ. നിങ്ങളെ ദൈവം വിളിച്ചു, അതുകൊണ്ടാ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ വന്നത്? നിങ്ങളെ തമ്പുരാൻ ഇതിനകത്ത് കൊണ്ടുവന്ന എന്താ? നിങ്ങളുടെ മേൽ അവന്റെ പദ്ധതിയുണ്ട്, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിളി ഉണ്ട്. ആമേൻ. ദൈവത്തിന്റെ വിളി നമ്മുടെ മേൽ കടന്നു വരുന്നത് അഞ്ചു മുഖാന്തരങ്ങൾ കൂടെയാ. ഒന്ന്, ഒരുപക്ഷെ പ്രവാചകന്മാരിൽ കൂടെ ആയിരിക്കാം. രണ്ട്, പ്രത്യേക അനുഭവങ്ങൾ കൂടെ ആയിരിക്കാം. മൂന്ന്, ദർശന കൂടെ വെളിപ്പാടിൽ കൂടെ ആയിരിക്കാം. നാല്, എന്തെങ്കിലും അത്ഭുതങ്ങൾ കൂടെ ആയിരിക്കാം. അഞ്ച്, കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും. ദൈവത്തിന്റെ വിളി നിന്റെ മേലുണ്ടാകും. ആകെ തളർന്ന്
നിരാശയായി ക്ഷീണിച്ച് അതെ ഉണ്ടായിരുന്ന ജോലിയും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ഭാരപ്പെട്ട് ആയിരിക്കുന്ന വ്യക്തി ജീവിതമേ നിന്റെ പ്രാർത്ഥന മുറിയിലോട്ട് കയറി ഒരു പാ വിരിച്ച് മുട്ട മടക്കിയിരുന്നു കൊണ്ട് തിരുവചനം തുറന്നു വെച്ച് വായിക്കാൻ തുടങ്ങൂ. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്ന കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എത്ര ദൈവമക്കൾക്ക് അനുഭവമുണ്ട്. സ്തോത്രം. ഒരു പ്രവാചകൻ നിന്റെ അടുക്കൽ വരണ്ട, ആരും തലേ കൈവച്ച് ദൂത് പറയണ്ട. വചനം തുറക്കുമ്പോൾ അന്നത്തേക്കുള്ള ആലോചന ദൈവവൈദ്യം നിനക്ക് ലഭിക്കും. എന്താ കാര്യം? അവൻ നിന്നോട് സംസാരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ വിളി ഉണ്ടാകുമ്പോൾ നമ്മൾ അത് തള്ളിക്കളയുക, നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുക. ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കും, ദൈവത്തിന്റെ വിളി നമ്മുടെ മേൽ ഉണ്ടാകുമ്പോൾ ഊതിപ്പറത്തി കളയുന്ന പുള്ളികൾ ഉണ്ട്. സ്തോത്രം. ഒരിക്കലേ ഒരു സഭയുടെ മേലധ്യക്ഷന് ടൈഫോയിഡ് രോഗം പിടിപെട്ടു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പുള്ളിക്ക് അടിയന്തിരമായി ഒരു കുപ്പി ബ്ലഡിന്റെ ആവശ്യം നേരിട്ടു. ആ സഭയുടെ സംഘാടകൻ അഥവാ സെക്രട്ടറി അദ്ദേഹം സഭയിൽ അനൗൺസ് ചെയ്തു, നമ്മുടെ മേലധ്യക്ഷന് ഒരു കുപ്പി ബ്ലഡിന്റെ ആവശ്യമുണ്ട് എന്ന് അനൗൺസ് ചെയ്തു. സ്തോത്രം. എനിക്ക് പറയട്ടെ, ഒരു സുപ്രഭാതത്തിൽ ആശുപത്രിയുടെ വളപ്പ് മുഴുവൻ ചെറുപ്പക്കാരെ കൊണ്ട് നിറയുവാനിടയായി. ആകെക്കൂടി ഒരു കുപ്പി ബ്ലഡിന്റെ ആവശ്യമേ ഉള്ളൂ. സംഘാടകൻ നോക്കിയപ്പോൾ ഗുരുതരമായ ഒരു വിഷയം അവിടെ നേരിടാൻ പോകുന്നത്. പുള്ളി അവിടെ ഒരു ബുദ്ധി പ്രയോഗിച്ചു. എന്താ ബുദ്ധി? പുള്ളി പറഞ്ഞു, പ്രിയമുള്ളവരെ, നമുക്ക് ഒരു കുപ്പി ബ്ലഡിന്റെ ആവശ്യമേ ഉള്ളൂ, ഒരാളെ മാത്രം മതി. എന്നാൽ അന്തരീക്ഷത്തിൽ ഞാൻ ഒരു തൂവല് പറത്തിവിടും, ഈ തൂവല് പറന്ന് നിങ്ങളുടെ ആരുടെ ദേഹത്ത് വന്ന് പറ്റുന്നുവോ ആ വ്യക്തി മുന്നോട്ട് വരണം, ബ്ലഡ് തരണമെന്ന്. സംഭവിച്ചത് കേൾക്കണോ? ഈ തൂവല് പറത്തിവിട്ടു. തൂവല് ഒന്നാമത്തെ പുള്ളിയുടെ അടുക്കലേക്ക് വന്നപ്പോഴേ ആ പുള്ളി അവിടെ നിന്നോണ്ട് ഭൂന്നൊന്ന് ഊതി വിട്ടു. അത് അതിന്റെ വഴിക്ക് പോയി. അത് അടുത്ത പുള്ളി അടുത്ത് വരുമ്പോൾ അയാളും അവിടെ നിന്നോണ്ട് അറിയാതെ ഭൂന്നങ്ങ് വിട്ടു. ചുരുക്കി പറഞ്ഞാൽ ആ ഗതികെട്ടവന് ബ്ലഡ് കിട്ടിയില്ലെന്നാ കേട്ടത്. ഇന്ന് അനേക പുള്ളികളുമുണ്ട്, ദൈവത്തിന്റെ വിളി തങ്ങളുടെ മേൽ വരുമ്പോൾ അത് ഊതിക്കളയുന്ന അനുഭവം, കാറ്റിൽ പറത്തിക്കളയുന്ന അനുഭവം. ഇന്ന് രാത്രി എന്നെ കേൾക്കും ദൈവവൈദലേ, ദൈവവിളി നിന്റെ മേൽ ഉണ്ടാകുമ്പോൾ സമയം നീട്ടിവെക്കരുത്, അനുസരിക്കുന്നതാണ് ജീവിതത്തിൽ ഉത്തമം. ആമേൻ. ദൈവത്തിന്റെ വിളി ഉണ്ടാകുമ്പോൾ അനുസരിക്കുന്നതാണ് ഉത്തമം, സമയം നീട്ടിവെക്കുന്നത് അപകടമാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമുണ്ട്. എന്റെ അമ്മയുടെ ഉപ്പാപ്പന്റെ ഒരു മകന് കർത്താവിന്റെ വേലയ്ക്കായി വിളിയുണ്ടായി. പല നിലകളിൽ തന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന്. ഇന്നാട്ട പിന്നാട്ട 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 എന്ന് സമയം നീട്ടിവെച്ചു. ചുരുക്കി പറയട്ടെ, ഒരു ദിവസം വൈകിട്ട് താനും തന്റെ ഭാര്യയും കൂടെ ബൈക്കിൽ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വളവിൽ വന്നു വിട്ടു. എതിരെ വന്ന ഒരു വലിയ ട്രക്കില് അതേ ഇവരുടെ ബൈക്ക് കൂട്ടിയിടിച്ച് രണ്ടുപേരും അതിന് കീഴില് വീണ് ചാകുവാനിടയായി. ഇന്നും എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണത്. എന്താ? ദൈവത്തിന്റെ വിളി പല പ്രാവശ്യം ഉണ്ടായിട്ടും അനുസരിക്കുവാൻ കഴിയാതെ സമയം നീട്ടിവെക്കുന്ന വ്യക്തി ജീവിതമേ ഈ രാത്രി ദുഃഖത്തോടെ പരിശുദ്ധാത്മാ വിടപെടുന്നു. നീ അവന്റെ സന്നിധിയിലേക്ക് വരൂ, അവന്റെ കൽപ്പന അനുസരിപ്പാൻ, അവന്റെ ശുശ്രൂഷയ്ക്ക് ചുമതല കൊടുക്കുവാൻ, അവന് വേണ്ടി ഇറങ്ങി വരുവാൻ. ദൈവം ഈ രാത്രിയിൽ നിന്നെ വിളിക്കുമ്പോൾ നീ സമയം നീട്ടിവെക്കരുത്, സമയം നീട്ടിവെക്കരുത്, അത് പാപമാണ്. സ്തോത്രം. ഒന്ന്, ദൈവത്തിന്റെ വിളി ലഭിച്ചിരിക്കണം. കാലാകാലങ്ങളിലായി ദൈവ വിളി പ്രാപിച്ച ദൈവമക്കളാ ഇന്ന് രാത്രി ഇതിനകത്തും ദൈവത്തെ ആരാധിക്കുന്ന. സ്തോത്രം. അങ്ങനെ വിളി ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ വിളി എനിക്ക് കേൾക്കണം, ഈ ദിവസങ്ങൾ നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ആ പ്രാർത്ഥന നമ്മൾ ഉയരട്ടെ. സ്തോത്രം. രണ്ട്, ലോകത്തെയും പാപത്തെയും വിട്ടിരിക്കണം. ഇന്ന് ദൈവമക്കളേതാ അല്ലാത്തവരേതാണ് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാ. സ്തോത്രം. ഇന്ന് നല്ല ബസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് നിന്നാല് വീരപ്പൻ ആരാ, വീരപ്പന്റെ ചേട്ടൻ ആരാന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ ഇന്ന് ദൈവമക്കൾ ആരാ അല്ലാത്തവരാണെന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. സ്തോത്രം. വസ്ത്രം കൊണ്ട് ഉപദേശിയാരാ, ഉപദേശി അല്ലാത്തവരാന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടിക്കാലത്തുണ്ട്. അതുപോലെ ബാഹ്യമായ രൂപം കൊണ്ട് ഇത് ദൈവവൈദലാരാ അല്ലാത്തവരാന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കും ദൈവവൈദലേ, ലോകത്തുള്ള ഭ്രമം നീ വിടണം, ആഡംബര ജീവത്തുള്ള ഭ്രമം നീ വിടണം. ചിലത് നിനക്ക് ചപ്പെന്നും ചവറെന്നും തോന്നട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, വല്ലവിധേന പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് ഞാൻ സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നോട് പിണങ്ങാനല്ല പറയുന്നത്, ചിലത് അരുതെന്ന് ദൈവാത്മാവ് നിന്റെ ഉള്ളിൽ പറഞ്ഞിട്ടും നിനക്കത് വിടുവാൻ കഴിയാതെ ആയിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ വിട്ടുകളയാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ രഹസ്യ പാപ സ്വഭാവങ്ങള്, നിന്റെ രഹസ്യം ലക്ഷ ജീവിതമാ ഈ രാത്രി വിട്ട് വിട്ട് യേശുവിങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവാത്മാവാഗ്ദാനം തരികയാണ്. ലോകത്തെയും പാപത്തെയും വിടണം, ആഡംബര ജീവിതം വിടണം, അതിലെ സുഖലോലുപത വിടണം. സ്ത്രോത്രം കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ചോദിച്ചൊരു ചോദ്യമാ, ഇന്ന് മറ്റു പാവാണ് നദി പാർക്കും, ഒരു കൊച്ചു വിങ്ങിടുന്നാണ് കുറ്റമെന്ന് ഞാൻ പറഞ്ഞത് രണ്ടും തെറ്റാ കുഞ്ഞെ. സ്ത്രോത്രം മറ്റു പാവ് അതേപാണ് നദി പാർക്കുന്നതും ഒരു കോടീശ്വരനായി ജീവിക്കുന്നതും ദൈവവേലയ്ക്ക് 10 പൈസ ചെലവാക്കാത്തതുമായ വ്യക്തി ജീവിതമേ നീ ഇന്നും മാനസാന്തരപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ തിരുവനത്തിൽ നിന്ന് വിളിച്ചു പറയുക. സ്ത്രോത്രം പണം ഉണ്ടാക്കുന്ന പാപമല്ലെന്നല്ല, പണം സംഭരിക്കുന്ന പാപമല്ലെന്നല്ല, പാപമാണെന്നല്ല പറയുന്ന, മറിച്ച് തമ്പുരങ്ങൾക്ക് റിസോഴ്സ് തന്നിരിക്കുമ്പോൾ, വഴികൾ തുറന്നിരിക്കുമ്പോൾ, നിന്റെ ആവശ്യം കഴിഞ്ഞ്, തലമുറയുടെ ആവശ്യം കഴിഞ്ഞ്, അവന്റെ വേലയ്ക്ക് വേണ്ടി ചിലവിടുന്നവരായി ഇന്ന് രാത്രി തീരട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തുറന്ന കരങ്ങളോടുകൂടെ ചിലവിടുന്ന മാതാപിതാക്കൾ ഇതിനകത്തിരിപ്പുണ്ട്, ദൈവത്തിന്റെ ദാസന്മാരിനകത്തുണ്ട്, ദൈവ മക്കൾ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. ലോകത്തെ മുമ്പിൽ മാതൃകാ ജീവിതം നമുക്ക് പുലർത്താം. ലോകത്തെയും പാപത്തെയും വിട്ട് 3 യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാണ് കർത്താവിന്റെ സഭ. ആ കൂട്ടായ്മ എന്ന ഭാഗത്തില് ഒരു നിമിഷം നിന്ന് പ്രാർത്ഥിക്കാൻ പോകുക. എന്താ കൂട്ടായ്മ? അത് പലതും വിട്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു പിതാവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് മുട്ടുമടക്കുന്ന അനുഭവമാ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇതിനകത്ത് വലുപ്പ ചെറുപ്പ വ്യത്യാസമില്ല, ഇതിനകത്ത് സ്ഥാന വ്യത്യാസങ്ങളില്ല. നാം എല്ലാവരും അതെ ഒരു പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ വിളിക്കപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എങ്കിൽ ആ കൂട്ടായ്മ ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് വെച്ച് പുലർത്തട്ടെ. ഞാനൊരു സഭയിൽ ചെന്നപ്പോഴ് എന്നോട് പറഞ്ഞു, വളരെ സൂക്ഷിച്ചു വേണം പാസ്റ്റർ പ്രസംഗിക്കാൻ, ഇതിനകത്ത് 3 ഗ്രൂപ്പ് അടിച്ചു നിൽക്കുക. ആമേൻ. ദൈവസഭയാ, പക്ഷെ 3 ഗ്രൂപ്പ് അടിച്ചു നിൽക്കുക. പ്രിയമുള്ളവരെ, ലജ്ജ തോന്നുന്നില്ലേ? നമ്മൾ ഒന്നിച്ചു വരേണ്ട കാലം കഴിഞ്ഞു കേട്ടോ. കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് വരേണ്ട കാലം കഴിഞ്ഞു. ഇന്ന് അപ്പുറത്ത് കൺവെൻഷൻ നടത്തിയ ഇപ്പുറത്തുകാർ പോവുകയില്ല, ഇപ്പുറത്ത് കൺവെൻഷൻ നടത്തിയ അപ്പുറത്തുകാരും വരികയില്ല. ഞാൻ പറയട്ടെ, നമ്മൾ ഒന്നിക്കേണ്ട കാലം കഴിഞ്ഞു. ഒരു കൂട്ടായ്മയുടെ സ്പിരിറ്റിലേക്ക് കടന്നു വരേണ്ട കാലം കഴിഞ്ഞു. നമ്മൾ ആർത്തില്ലെങ്കിൽ കല്ലുകൾ ആർക്കുന്ന കാലം കഴിഞ്ഞു. യേസ്, പട്ടത്തെ സഭക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ കൂട്ടായ്മയുടെ സ്പിരിറ്റ് കണ്ടെങ്കിലും ഇന്നത്തെ പെന്തിക്കോസ്തുകാർ മാതൃകയാക്കട്ടെ. നമുക്കൊന്നിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാം, ഐക്യതയോടെ കർത്താവിന് വേണ്ടി നിൽക്കാം. അങ്ങനെയുള്ള സ്ഥാന വ്യത്യാസങ്ങള്, ഭാവ വ്യത്യാസങ്ങള്, വിവേചന വ്യത്യാസങ്ങള് ഈ രാത്രി വിട്ടൊഴിഞ്ഞ് എന്റെ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങളിത് ഒരുമിച്ച് മുട്ടുമടക്കുന്ന ഇന്ന് രാത്രി പറയുന്നുവെങ്കിൽ നിന്റെ ഭവനത്തിലാണ് സഭ വെളിപ്പെട്ടു വരുന്നത്. നീ മുട്ടുമടക്കുന്ന ഇടത്താണ് സഭ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന് സ്തോത്രം. ആ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് വരണം. ഇന്ന് പലയിടങ്ങളിൽ ഒരുമിച്ച് കൂടും, എന്താണെന്നറിയാമോ? പരസ്പരം കുറ്റം പറയാനാ. പാസ്റ്ററുടെ കുറ്റം, പാസ്റ്റർ അമ്മയുടെ കുറ്റം, പിന്നെ വരുന്ന വിശ്വാസികളുടെ കുറ്റം, സെക്രട്ടറിയുടെ കുറ്റം, ഇത് കുറ്റം പറയാനാ. ഇതിന് ഞാൻ പറയുന്ന കൂട്ടായ്മ എന്നല്ല, കുഞ്ഞായ്മ എന്നാ പറയുന്നത്. ഈ കുഞ്ഞായ്മയൊക്കെ കളഞ്ഞു പൊളിക്കണം. ദൈവസഭയ്ക്കകത്ത് ഐക്യതയുടെ ആത്മാവില്, സ്നേഹത്തിന്റെ ആത്മാവില്, ഒരു മനസ്സോടുകൂടെ ഈ രാത്രി മടങ്ങി വരുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവമക്കളെ, സത്യസഭ നമ്മുടെ മധ്യേ വെളിപ്പെടുവാൻ പോകുകയാണ്. സത്യസഭ വെളിപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ കർത്താവിന്റെ വരവ് സംഭവിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. സ്തോത്രം. നമ്മൾ പരാതി പറയുന്നില്ലേ, എന്തുകൊണ്ട് കർത്താവിന്റെ വരവ് ദീർഘിപ്പിക്കുന്ന? കർത്താവ് തിരിഞ്ഞു ചോദിക്കുക, എന്തുകൊണ്ട് നിങ്ങളുടെ മടങ്ങി വരവ് ദീർഘിപ്പിക്കുന്നു? നമ്മുടെ മടങ്ങി വരവ് ശരിയാകാമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വരവ് ഈ രാത്രി സംഭവിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. സ്തോത്രം. എന്നോട് പിണങ്ങരുത്, ആർക്കും എന്നോട് ബുദ്ധിമുട്ട് തോന്നരുത്. തിരുവചന സത്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോൾ അതല്ലെന്ന് പറയാൻ ചങ്കൂറ്റമുള്ളവർ എത്ര പേരുണ്ട്. കൂട്ടായ്മയുടെ അനുഭവം ഞാൻ വിളിച്ചു പറയുമ്പോൾ അത് ശരിയല്ലെന്ന് പറയും, ശരിയല്ല പാസ്റ്റർ എന്ന് പറയുന്ന എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈ രാത്രി ദൈവാത്മാൽ വിളിച്ചു പറഞ്ഞ ദൂത് നിങ്ങളെല്ലാവരും അതിന് ആമേൻ പറയുമെന്ന എന്റെ വിശ്വാസം. സ്തോത്രം. നമുക്കൊരുമിച്ച് ഒറ്റക്കെട്ടായി ഐക്യതയോടുകൂടെ ഈ തലമുറയിൽ കർത്താവിന്റെ വേല നമുക്ക് ചെയ്യാം. നമ്മുടെ പ്രിയന്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. സ്തോത്രം. ഒരു കൂട്ടം വിശുദ്ധന്മാരെ അഥവാ സത്യസഭ കൂട്ടമേ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്! നമുക്ക് ഒരുമിച്ച് ദൈവ സന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചന വഹിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, പാരമ്പര്യത്തിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു വ്യക്തിത്വമല്ല ഞാൻ. അന്ധവിശ്വാസങ്ങളുടെ പുറകെ, അനാചാരങ്ങളുടെ പുറകെ കഴിഞ്ഞ നാളുകളിൽ സമയം ചിലവഴിച്ചുവെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ സമയത്തെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി സത്യ സുവിശേഷം ഞാൻ കേട്ടു കഴിഞ്ഞു. വേർപെടേണ്ട സമയം കഴിഞ്ഞു. കർത്താവേ, ലോകത്തെയും പാപത്തെയും വിട്ടുകൊണ്ട് ദൈവവിളി ഏറ്റെടുത്തുകൊണ്ട് അരുമനാഥനെ ചുംബിക്കുവാൻ ഇന്ന് രാത്രി ഞാൻ കടന്നു വരുന്നു. കർത്താവേ, എന്ന് എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? എത്ര ദൈവമക്കൾക്ക് സമർപ്പിക്കുവാൻ കഴിയും? നിങ്ങളുടെ വിശ്വസ്തകരം കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രിയിൽ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരികയാണ്. എന്റെ കുറവുകളെ ക്ഷമിക്കണമേ, എന്റെ മെലകളെ പൊറുക്കണമേ. നിന്റെ സന്നദ്ധയിൽ ഒരു വിശുദ്ധനായി നിൽക്കുവാൻ, കൃപയോടുകൂടെ നിൽക്കുവാൻ, വിശുദ്ധിയോടെ നിൽക്കുവാൻ എനിക്ക് കൃപ തരുമാറാകണമേ എന്ന് ഞാൻ ഉയർത്തിയ യുവക്കൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ മരണകരം ഉയർന്നിറക്കട്ടെ. എല്ലാ യുവക്കളും പ്രാർത്ഥിച്ചാട്ടെ. യെസ് 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 വിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയാണ്, ശക്തമായി ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ശക്തമായി ഇടപെടുകയാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ട്, കണ്ണുനീരോട് പ്രാർത്ഥിച്ചാട്ട്. യെസ് കർത്താവേ, സത്യസഭയുടെ അംഗമായി രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ആത്മാവിന്റെ നിറവില് വിശുദ്ധിയെ സൂക്ഷിച്ച് നിന്റെ വരവരെ ചീഫ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി എത്ര ദൈവമൊക്കെ സമർപ്പിക്കും. എനിക്ക് കാണപ്പെടണം, കൈവിടുവാൻ എനിക്കിടയാകില്ല. കർത്താവേ, നഷ്ടപ്പെട്ടുവാനിടയാകില്ല. കർത്താവേ, നിന്റെ വരവിൽ കാണപ്പെടണം, നിന്റെ വരവിൽ കാണപ്പെടണം. ആഗ്രഹമുള്ള ദൈവമക്കളെ, പ്രത്യാശ നിന്റെ വരവികൾ ചേർക്കപ്പെടുവാ, നിന്റെ സ്ഥലം കാണപ്പെടുവാ. ഈ ആഗ്രഹിച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി യേശു രക്തത്താൽ നീ അവനെ മുദ്ര വയ്ക്കുമാറാകണം.